ബ്രദർ സണ്ണി കാട്ടൂക്കാരൻ എഴുതുന്ന ലേഖനം ഉയർപ്പ് ജീവിതമെന്നാൽ ഇങ്ങനെ. ഊർജ്ജസ്വലത തുടിച്ചു നിൽക്കുന്ന പ്രസന്നമായ മുഖം, ആ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയോടെ യുവതി തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആരംഭിച്ചു. എൻ്റെ പേര് ഫാൻസി. എൻ്റെ വീട്ടിൽ 4 പേർക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് ലിംഫോമ, അനുജന് ലുക്കീമിയ, അനുജത്തിക്ക് തൈറോയിഡ് ക്യാൻസർ, അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ. പ്രകാശിതമായ മുഖത്തോടെ ഇതെല്ലാം പറയുന്ന ഫാൻസിയുടെ വാക്കുകളിലൂടെ ആ പ്രകാശത്തിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളും തെളിഞ്ഞുവരും. അമ്മയും അപ്പനും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിലാണ് ഫാൻസി വളർന്നത്. കുട്ടിക്കാലമേറെ ദാരിദ്ര്യത്തിൻ്റെതായിരുന്നുവെന്നവൾ പറയുന്നു. പക്ഷേ അമ്മ ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലും അതീവ സമ്പന്നയായിരുന്നു. കുടുംബ പ്രാർത്ഥന കൂടാതെ രാത്രി സമയം വ്യക്തിപരമായും പ്രാർത്ഥിക്കുന്ന അമ്മ രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്കായി പോകും. വിശുദ്ധ കുർബാന മുടക്കാൻ മക്കളെയും അമ്മ അനുവദിച്ചിരുന്നില്ല. തിരികെ എത്തിയാൽ വൈകിട്ട് വരെയും വിശ്രമമില്ലാതെ ജോലികളുണ്ട്. എങ്കിലും അമ്മ അതിനിടയിലും പ്രാർത്ഥിക്കുന്നത് കാണാം. ആരെങ്കിലും വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ അമ്മ പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വിശുദ്ധ കുർബാന അർപ്പിക്കാം. ഇങ്ങനെ എന്ത് പറഞ്ഞാലും പ്രാർത്ഥനയെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചുമായിരിക്കും അമ്മയുടെ മറുപടി. ചിലപ്പോഴൊക്കെ അമ്മയുടെ പ്രാർത്ഥന അല്പം കൂടുതലാണെന്ന് തോന്നുകയും അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഫാൻസി തുറന്നു പങ്കുവയ്ക്കുന്നു. ചെറുപ്പകാലം അങ്ങനെ കടന്നുപോയി. 2005 ഫാൻസി വിവാഹിതയായി. അനുജന് ജോലി ലഭിക്കുകയും കുടുംബം സാവധാനം സാമ്പത്തികമായി മെച്ചപ്പെടുകയും ചെയ്തു. ആദ്യ അനുഭവം. അനുജത്തി സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയാണ് സ്വീകരിച്ചത്. കുടുംബത്തിലെ ആദ്യത്തെ ക്യാൻസർ രോഗിയാകാനും വിളി ലഭിച്ചത് അനുജത്തിക്കാണ്. സന്യാസ പരിശീലന കാലത്ത് തന്നെ അനുജത്തിക്ക് തൈറോയിഡ് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അത് വല്ലാത്ത ഒരു പരീക്ഷണഘട്ടമായിരുന്നു. ദൈവവിളി ഉപേക്ഷിച്ചു പോരേണ്ടി വരുമോ എന്നെല്ലാവരും സംശയിച്ച കാലം. പക്ഷേ അമ്മയുടെ പ്രാർത്ഥനയ്ക്കോ ദൈവവിശ്വാസത്തിനോ തെല്ലും മങ്ങലേറ്റില്ല. എല്ലാവരും അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ ചേർന്നു നിന്നു. അതോടൊപ്പം അനുജത്തിയുടെ ചികിത്സയും നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഫലപ്രദമാവുകയും അനുജത്തി സൗഖ്യത്തിലേക്ക് വരികയും ചെയ്തു. തുടർന്ന് പരിശീലനം പൂർത്തിയാക്കി ഒരു സന്യാസിനിയായി 2015 അവൾക്ക് വ്രതം ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും പതിവ് ചെക്കപ്പുകൾ നടത്തുന്നുണ്ടെങ്കിലും അനുജത്തി ഇന്ന് സമർപ്പിത ജീവിതത്തിൽ തുടരുന്നു. വിദേശത്ത് നിന്ന് ഫോൺ കോൾ. അനുജൻ ദുബായിലാണ് ജോലി ചെയ്തിരുന്നത്. 2015 വിവാഹിതനായി. പിന്നീട് 2019 അവൻ്റെ വീടുപണി പൂർത്തിയായ സമയം. പൂർത്തിയായ വീടിൻ്റെ വെഞ്ചരിപ്പും കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളും ആഘോഷമായി നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു കുടുംബം. സന്തോഷം നിറഞ്ഞ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ അതെല്ലാം മാറ്റിമറിക്കുന്നൊരു സംഭവമുണ്ടായി. ഫാൻസിക്കൊരു ഫോൺ കോൾ വന്നു. സമീപത്തെ മഠത്തിലുള്ള സിസ്റ്റേഴ്സാണ് വിളിച്ചത്. അനുജനെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് തൃശൂർ അമല ആശുപത്രി എത്തിച്ചിട്ടുണ്ട് എന്ന് അവർ അറിയിച്ചു. അവന് ബ്ലഡ് കൗണ്ട് കുറവാണെന്നും ചെക്കപ്പുകൾ നടത്തേണ്ടതുണ്ടെന്നും പറഞ്ഞു. ആശുപത്രിയിലെത്തിയപ്പോൾ അനുജൻ ചിരിച്ചുകൊണ്ട് ഫാൻസിയെ സ്വാഗതം ചെയ്തു. എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ചിരി വിടാതെ തന്നെ പറഞ്ഞു, എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സാരമില്ല, എനിക്ക് ഇത്തിരി വിശ്രമം കിട്ടിയല്ലോ. അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും സാവധാനം ഫാൻസി അത് സ്വീകരിച്ചു. തുടർന്ന് അത്ര ഗൗരവം തോന്നാത്ത വിധത്തിൽ വീട്ടിലും കാര്യങ്ങൾ അറിയിച്ചു. അന്ന് ഫാൻസിയാണ് ആശുപത്രിയിലെത്തി വേണ്ടതെല്ലാം ചെയ്യാനുണ്ടായിരുന്നത്. ചെക്കപ്പുകളെല്ലാം പൂർത്തിയാക്കിയപ്പോൾ അനുജന് ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. സാവധാനം വീട്ടിലും അനുജന്റെ രോഗവിവരങ്ങൾ അല്പം ഗൗരവമാണെന്ന കാര്യം അവതരിപ്പിച്ചു. വീട് വെഞ്ചരിപ്പും കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷവും എല്ലാം കാത്തിരുന്ന എല്ലാവരും പിന്നെ അനുജന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലേക്ക് മാറി. ഡിസംബറിൽ ഇൻഫെക്ഷൻ നിമിത്തം അനുജന്റെ രോഗാവസ്ഥ തീർത്തും മോശമായി. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചുകൊള്ളാൻ ഡോക്ടർമാർ പറഞ്ഞ സമയം പെട്ടെന്ന് രോഗീലേപനം നൽകി. അത് കോവിഡ് കാലമായിരുന്നു. മരിക്കുമെന്നെല്ലാവരും ഉറപ്പിച്ചു. ചെവിയിലൂടെയും മൂക്കിലൂടെയും തുടങ്ങി പലയിടത്തു നിന്നും രക്തം വരുന്നതിനാൽ വെന്റിലേറ്ററിൽ വയ്ക്കാനും സാധിക്കുകയില്ല. ഫാൻസിയും നാത്തൂനും PPE കിറ്റെല്ലാം ധരിച്ച് ICU കയറി അനുജനെ കണ്ടു. ആശുപത്രിയിൽ നിന്ന് വേണ്ട പേപ്പറുകളിൽ ഒപ്പിട്ട് നൽകി അനുജനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുമ്പോഴും ഫാൻസിക്ക് ഈശോ നൽകിയ പ്രത്യാശയോടെ അവൾ പറഞ്ഞു, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നീ പേടിക്കേണ്ട, മെച്ചപ്പെട്ട ആരോഗ്യത്തോടെ നീ തിരിച്ചു വരും. അത് സത്യമായി. രോഗത്തിൻ്റെ തീവ്രവേദനയുടെ നാളുകളിലൂടെ കടന്നുപോയെങ്കിലും മരണം ഉറപ്പാക്കിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അനുജൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ആരോഗ്യം മെച്ചപ്പെട്ടു. ക്യാൻസറിൽ നിന്നും പൂർണ്ണ മുക്തി അവകാശപ്പെടാനാവില്ലെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നത്രയും സൗഖ്യത്തിലേക്ക് അവൻ കടന്നു വന്നു. വിശുദ്ധയാകാൻ ഇത് വേണമെങ്കിൽ. അങ്ങനെ ഇരിക്കുന്ന നാളുകളിലാണ് ഫാൻസി പലപ്പോഴും അനുഭവപ്പെടാറുള്ള തോൾ വേദനയ്ക്ക് ചികിത്സ തേടിപ്പോയത്. ആദ്യമൊക്കെ നടത്തിയ ചികിത്സകളിലൂടെ ആശ്വാസം ലഭിച്ചില്ല. പിന്നീട് വിദഗ്ധ പരിശോധനകൾ നടത്തിയപ്പോഴാണ് അറിയുന്നത് തനിക്ക് ലിംഫോമ എന്ന ക്യാൻസറാണ്. ശരീരം മുഴുവൻ വ്യാപിക്കുകയും 4 സ്റ്റേജിലെത്തുകയും ചെയ്തതുകൊണ്ട് കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ ചെയ്യാനും സാധിക്കില്ല. പക്ഷേ ഫാൻസി പറയുന്നത് പോലെ ആ രോഗമൊന്നും ഫാൻസിയെ തളർത്തുന്നില്ല. ആ മുഖം കൂടുതൽ പ്രസന്നമാവുകയാണ് ചെയ്തത്. ഭർത്താവ് 3 മക്കളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ തന്നെ ഫാൻസി ജീവിതം തുടരുന്നു. ജീവിതത്തിലെ ചില നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതോർത്ത് ദൈവത്തോട് പരിഭവിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നുവെന്ന് ഫാൻസി പറയുന്നു. പക്ഷേ അക്കാലത്ത് തൃശൂർ തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിച്ചു. ബുദ്ധിയിലെ കറ നീങ്ങാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വൈദികനെ അനുസരിച്ചത് മുതലാണ് ഫാൻസിയുടെ കാഴ്ചപ്പാടുകളും ജീവിതവും മാറിയത്. പ്രതിസന്ധികളിൽ പതരാത്ത അമ്മയുടെ വഴിയിൽ ഫാൻസിക്കും സഞ്ചരിക്കാൻ കരുത്ത് ലഭിച്ചത് അങ്ങനെയാണ്. യെശയ്യാ 30:20 വചനം ഫാൻസി ഉറപ്പോടെ ഏറ്റുപറയുന്നു. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. രോഗങ്ങൾ വരുന്നത് നമ്മെ വിശുദ്ധീകരിക്കാനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനാൽ ദൈവഹിതപ്രകാരം മുന്നോട്ടു പോകാനാണ് ആഗ്രഹം. ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി അജ്ന ജോർജിൻ്റെ ജീവിതം തനിക്ക് വലിയ പ്രചോദനമാണെന്ന് ഫാൻസി പങ്കുവയ്ക്കുന്നു. വിശുദ്ധരായി ജീവിക്കാൻ ഇത്തരം സഹനങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ അവ അവിടെ നിന്നുകൊള്ളട്ടെ. അജ്നയൊന്നും സഹിച്ചതുപോലെ തനിക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല എന്നും ഫാൻസി പറയുന്നു. 2 സർജറികൾക്ക് വിധേയയായി. മരുന്നുകളുമുണ്ട്. രോഗത്തിൻ്റെതായ വിഷമതകൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അത് സാരമുള്ളതല്ലെന്നാണ് ഫാൻസി പറയുന്നത്. ഇന്ന് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് 2024 നവംബറിൽ അമ്മയും ക്യാൻസർ ബാധിതയാണെന്നറിയുന്നത്. പരിശോധനകളിൽ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ആരോഗ്യസ്ഥിതി ദുർബലമായതിനാൽ കാര്യമായ ചികിത്സകൾ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും അമ്മ പതരാതെ മുന്നോട്ട് പോകുന്നു. അപ്പച്ചനും ഒപ്പമുണ്ട്. കുടുംബത്തിൽ ക്യാൻസർ ഇല്ലാത്തത് അപ്പന് മാത്രമാണ്. മറ്റ് 4 പേർക്കും ക്യാൻസർ ആണെന്നറിയുമ്പോൾ സഹതപിക്കുന്ന അനേകരുണ്ട്. പക്ഷേ അമ്മയുടെ വാക്കുകൾ തന്നെയാണ് ഇന്ന് ഫാൻസിയും ആവർത്തിക്കുന്നത്. ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അവിടുന്ന് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് എല്ലാം അനുവദിക്കുന്നത്. അമ്മ ബൈബിൾ എഴുതാൻ തുടങ്ങിയിരുന്നു. കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം എന്ന നിയോഗത്തോടെയാണ് എഴുതി തുടങ്ങിയത്. അപ്പോഴാണ് ക്യാൻസർ ആണെന്നറിഞ്ഞത്. പക്ഷേ അമ്മയ്ക്ക് ഉത്കണ്ഠയില്ല. ബൈബിൾ എഴുതി തീർത്തിട്ട് മരിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ചെക്കപ്പിൽ രോഗം അല്പം കുറഞ്ഞതായാണ് കണ്ടത്. രോഗത്തിൻ്റെ മുകളിൽ നിൽക്കാൻ ഈ കുടുംബത്തെ പ്രാപ്തരാക്കുന്നത് ഉറച്ച ദൈവവിശ്വാസം തന്നെ. ഇതുതന്നെയല്ലേ യഥാർത്ഥത്തിൽ ഉയർപ്പിൻ്റെ ജീവിതം? മരണത്തെ തകർത്ത് ഉത്ഥാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്നവരെ തകർക്കാൻ മറ്റെന്തിനെങ്കിലും സാധിക്കുമോ?